الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أعوذ بالله السميع العليم من الشيطان الرجيم وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. صدق الله العظيم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ ഖുർആൻ പഠനം സ്വാലിഹായ ഒരു അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. 62 ആയത്തുകളാണ് നമ്മള് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ സൂറത്തുൽ ബക്കറയിൽ നിന്ന് പഠിച്ചത്. 63 മുതലുള്ള ആയത്തുകളാണ് ഞാൻ പാരായണം ചെയ്തത്. നമുക്കറിയാം, ബനൂ ഇസ്രായേലുകളുടെ ചില സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ടുള്ള വിശകലനങ്ങളാണ് ഈ ആയത്തുകളിലൊക്കെ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു പ്രമുഖ പ്രബോധിത സംഭവം എന്ന നിലക്ക് യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളെയും അവരോടൊപ്പം കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്ന മുശ്രിക്കുകളെയും അഭിസംബോധന ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ. അതിന് ചില ചരിത്ര വസ്തുതകളെയും ചില ഉദാഹരണങ്ങളെയും എടുത്തു കാണിക്കുകയാണ്. അതിന് ചരിത്രത്തിൽ വളരെ പ്രമുഖമായ സ്ഥാനം നിലനിൽക്കുന്ന ബനൂ ഇസ്രായേലുകളുടെ ചരിത്രം, അല്ലെങ്കിൽ അവരുടെ ചില സംഭവങ്ങൾ ഉദ്ധരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത്തരം ചില സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ അവര് സീന പർവ്വതത്തിൽ വന്നപ്പോൾ അവരനുഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, മോചിതത്തുകൾ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് അവർ. ചെങ്കടൽ കടന്നു വന്നതും മൂസാ നബി അലൈഹി സ്വലാം വെള്ളത്തിനായിട്ട് പാറയിൽ പടികൊണ്ടടിച്ചപ്പോൾ ഉറവകൾ പൊട്ടിയൊലിച്ചതും ഒക്കെ നേരിട്ട് അനുഭവിച്ചറിയുന്ന ആളുകളാണ്. എന്നിട്ടും അവര് സത്യവിശ്വാസത്തിന്റെ ശരിയായ വഴിയിലേക്ക് വന്നില്ല എന്ന വിശദീകരണമാണ് വിശുദ്ധ ഖുർആൻ, വലിയ വിശകലനമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അതേപോലെ ഇനി മറ്റൊരു വിഷയത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റു ചില അനുസ്മരണങ്ങളിലേക്ക് കൂടി നടക്കുകയാണ്. അതായത്, മൂസാ നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ച തൗറാത്ത് അതനുസരിച്ച് ജീവിക്കാമെന്നും തൗറാത്തിലെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാമെന്നും അദ്ദേഹം ഇസ്രായേലിയരെ കൊണ്ട് അള്ളാഹുവിനോട് പ്രതിജ്ഞ എടുപ്പിച്ച ഒരു സംഭവത്തെയാണ് ഇനി ഇവിടെ അനുസ്മരിക്കുന്നത്. ഇനി ഈ തൗറാത്ത് അനുസരിച്ച് ജീവിക്കാമെന്ന പ്രതിജ്ഞ, അപ്പുണ്ടായ ചില സംഭവങ്ങൾ, വിശുദ്ധ ഖുർആൻ അത് വിശദമായി പറയുന്നില്ലെങ്കിലും അത് അവർക്ക് വളരെ സുപരിതമായ വിഷയമായതുകൊണ്ട് ചുരുക്കി ആ വിഷയം പറയുന്നത്, അതാണ് അടുത്ത ആയത്തുകളിലുള്ളത്. നമ്മൾ ആയത്തിലേക്ക് പ്രവേശിക്കാം. വൈദഹദിന, നാം വാങ്ങിയ സന്ദർഭം, മീസാക്കക്കും നിങ്ങളുടെ കരാർ, വറഫായന നാം ഉയർത്തുകയും ചെയ്തു, ഫൗക്കക്കും നിങ്ങൾക്കും ഇതേ, അത്തൂർ പർവ്വതത്തെ, ഹുദൂ നിങ്ങള് പിടിക്കുക, ഹുദൂ നിങ്ങൾ പിടിക്കണം, മാ ആത്തൈനാക്കും നാം നിങ്ങൾക്ക് നൽകിയതിനെ, ബിഖുവത്തിൻ ബലമായി, ഒതുക്കുറു നിങ്ങൾ ഓർക്കുകയും വേണം, മാഫീഹി അതിലുള്ളതിനെ, ലവല്ലക്കും തത്തക്കൂ നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നവരായിത്തീരാൻ. നമുക്ക് അർത്ഥമൊന്നും കൂടി, വൈദാഹദിന മീസാക്കും നിങ്ങളുടെ കരാറിന് നാം വാങ്ങിയ സന്ദർഭം, വറഫായന ഫൗകക്കും തൂർ, പർവ്വതത്തെ നിങ്ങൾക്ക് മുകളിൽ നാം ഉയർത്തുകയും ചെയ്തു. ഹുദൂമാ ആത്തൈനാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, ബഹുവത്തിൻ മുറുകെ അല്ലെങ്കിൽ ബലമായി പിടിക്കണം. വതുക്കുറൂമാ ഫീഹി, അതിലുള്ളതിനെ നിങ്ങൾ ഓർക്കുകയും വേണം. ലാല്ലക്കും തത്തക്കൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറിയേക്കാം. നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നവരായി ചേരാൻ വേണ്ടി. ഒന്നും കൂടി നോക്കാം. വൈദ വിശുദ്ധ ഖുർആൻ, വൈദ അഹദിന മീസാക്കും, നിങ്ങളിൽ നിന്ന് നാം കരാറിനെ വാങ്ങിയ സന്ദർഭം. റഫാന ഫൗക്കക്കും, നിങ്ങൾക്ക് മീതെ നാം ഉയർത്തുകയും ചെയ്തു. റഫ എന്ന് പറഞ്ഞാൽ ഉയർത്തി, മീസാക്ക് കരാറ് നേരത്തെ പഠിച്ചത്. ഫൗക്കക്കും, നിങ്ങൾക്ക് മീതെ നാം ഉയർത്തുകയും ചെയ്തു. അത്തൂർ പർവ്വതം, അത് തൂർ, അത്തൂർ എന്ന് പറഞ്ഞുകൊണ്ട് തൂർ പർവ്വതവും ആകാം എന്ന് വിശദീകരണത്തിൽ പറയാം. ഹുദൂ, നിങ്ങൾ പിടിക്കണം, മുറുകെ പിടിക്കണം. മാ ആത്തൈനാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിനെ കൂവത്തിൽ ബലമായി പിടിക്കണം. ഒതുക്കുറോ, നിങ്ങൾ ഓർക്കുകയും വേണം. മാഫീഹി, അതിലുള്ളതിനെ. ലാല്ലക്കും തത്തക്കൂൻ, നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നവരായി തീരാൻ. അടുത്ത ആയത്തും കൂടി നോക്കിയിട്ട് വിശദീകരിക്കാം. സുമ്മ തവല്ലയിത്തും മിമ്പാതിദാരിക്ക, സുമ്മ പിന്നെ തവല്ലയിത്തും, നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. മിമ്പാതിദാരിക്കതിന് ശേഷം, ഫലൗലാ ഫളിലുല്ലാഹി അലൈക്കും, ഫലൗല ഇല്ലായിരുന്നെങ്കിൽ, ഫളിലുല്ലാഹി അല്ലാഹുവിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ, അലൈക്കും നിങ്ങൾക്ക, വറഹ്മത്തുഹു അവന്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ, ലക്കുന്തും നിങ്ങളായിത്തീരുക തന്നെ ചെയ്യുമായിരുന്നു. മിനൽ ഖാസിരീൻ, നഷ്ടം പറ്റിയവരില്. സുമ്മ തവല്ലയിത്തും, പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. ഈ കരാറൊക്കെ എടുത്തതിന് ശേഷം പിന്തിരിഞ്ഞു കളഞ്ഞു. മിമ്പാതി ധാരിക്കാതിന് ശേഷം, ഫലൗല ഫളിലുല്ലാഹി അലൈക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ, വറഹ്മത്തുഹു അവന്റെ കാരുണ്യവും, ലക്കുന്തും നിങ്ങൾ തീർച്ചയായും ആയിത്തീരുമായിരുന്നു. മിനൽ ഖാസിരീൻ, നഷ്ടം ഭവിച്ചവരിൽ ആയിത്തീരുമായിരുന്നു. സുമ്മ തവല്ലയിത്തും, പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. മിമ്പാതി ധാരിക്കാതിന് ശേഷം, ഫലൗലാ ഫളിലുല്ലാഹി അലൈ, ഫളിൽ അനുഗ്രഹം, ഫലൗലാ ഫളിലുല്ലാഹി അലൈക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ, വറഹ്മത്തുഹു അവന്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ, ലക്കുന്തും മിനൽ ഖാസിരീൻ, നഷ്ടം പറ്റിയവരിൽ നിങ്ങൾ ആയിത്തീരുക തന്നെ ചെയ്യുമായിരുന്നു. അപ്പൊ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമിന് തൗറാത്ത് ലഭിച്ചതിന് ശേഷം അത് അനുസരിച്ച്, ആ തൗറാത്ത് അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാം, തൗറാത്തിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് തങ്ങൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും, ഇങ്ങനെ ഒരു കരാറ്, അള്ളാഹുമായുള്ള ഒരു കരാർ അവര് ബനു ഇസ്രായേലുകളെ കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം എടുപ്പിക്കുകയാണ്. അങ്ങനെ അവര് കരാറെടുത്ത ഒരു സന്ദർഭം, ആ സന്ദർഭത്തിലുണ്ടായ ഒരു വലിയ അത്ഭുതകരമായ ഒരു മോചിതത്ത്, തൂർ പർവ്വതത്തെ അല്ലെ മലയെ അള്ളാഹു ഉയർത്തി എന്നതാണ്. ഈ അത്തൂർ എന്ന് പറഞ്ഞാൽ സാധാരണ മല എന്നർത്ഥം. പക്ഷെ അത്തൂർ എന്ന് പറഞ്ഞത് കൊണ്ട് തൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന കുരിസീന മല, സീനയിലുള്ള തൂർ പർവ്വത നിരയാണ് ആ പറയുന്നത് എന്നാണ് ഒരുവിധം പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നത്. അതല്ല, ഖുർആനിൽ വേറെ സ്ഥലത്ത് അങ്ങനെ തൂർ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതുമാകാം, വേറെയും മലകളാകാം എന്നും പറയുന്നത്. ഇതിലാവട്ടെ, ആ മലയെ ശരിക്കും ഇങ്ങനെ ഉയർത്തിയതുപോലെ അവർക്ക് കാണിച്ചു. അതൊരു പക്ഷേ ശരിക്കും മല ഉയർന്ന് അവരുടെ തലയുടെ മുകളിൽ വന്ന പോലെ ആകാം, അല്ലെങ്കിൽ ചില തഫ്സീറുകൾ അനുസരിച്ച് മല അവരുടെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടതും ആകാം. അള്ളാഹുവിന്റെ അപാരമായ കഴിവ് കൊണ്ടും അവന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ, അള്ളാഹുവിന്റെ ശക്തിവിശേഷം കൊണ്ട് ഒരു മലയെ ഉയർത്തി അവരുടെ മുകളിൽ കൊണ്ടുവരാനൊന്നും ഒരു പ്രയാസമില്ല. ചെങ്കടൽ പിളർത്തി മൂസാ നബിക്കും കൂട്ടർക്കും കടന്നു വരാമെങ്കിൽ, ഒരു വടിയെ ഒറിജിനൽ പാമ്പ് പോലെ ആക്കാമെങ്കിൽ, അതുപോലെ ഒരു വടി കൊണ്ട് ഒരു പാറയിൽ അടിക്കുമ്പോൾ 10-12 ഉറവകൾ പൊട്ടിയൊഴുകാമെങ്കിൽ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ അള്ളാഹു തആലക്ക് അവരുടെ മുകളിലേക്ക് ഒരു പർവ്വതത്തെ കൊണ്ടുവരാൻ ഒരു പ്രയാസവും ഇല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സാധ്യം. അങ്ങനെയൊക്കെ നമ്മൾ നേർക്ക് നേരെ അള്ളാഹുവിന്റെ നമ്മൾ ഭൗതികമായ ഒരു കണക്കൂട്ടല്ല അങ്ങനെയൊക്കെ വരുമെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരാം. അങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെ അവരുടെ മുകളിൽ ഈ പർവ്വതം വന്നു നിൽക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്റാഫിൽ വളരെ കൃത്യമായി പറയുന്നത്, നമ്മൾ പഠിക്കേണ്ട ഒരു ആയത്താണ്. വൈദ നതഖ്നൽ ജബല ഫൗകഹും കഅന്നഹു ളല്ലതു വലന്നു അന്നഹു വാഖ്യം ബിഹും ഖുദൂമാ ആതൈനാകും ബിഖുവത്തിൻ വദുഖുറുമാ ഫീഹി ലഅല്ലകും തത്തഖൂവൻ. സൂറത്തുൽ അഹ്റാഫിൽ 171. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് യൂട്യൂബിൽ നോക്കിയിട്ട് ഈ ആയത്തുകൾ പിന്നെ പരിശോധിക്കാം. പഠിക്കണം താല്പര്യമുള്ള ആളുകൾക്ക് പിന്നീട് യൂട്യൂബ് നോക്കിയാൽ ഇത് എന്ത് ചെയ്യാം, പിന്നീട് നിങ്ങൾക്ക് ഓരോ ആയത്തുകൾ എടുത്ത് നോക്കാൻ പറ്റും. പഠിക്കാൻ കൂടുതൽ താല്പര്യമുള്ള ആളുകൾ ഇവിടെ എന്താ പറഞ്ഞ്, അവരെ സൂറത്തുൽ അഹ്റാഫിൽ ഇതേ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഭാഗത്ത് പറയാണ് അവരൊരു സന്ദർഭം ഓർമ്മിപ്പിക്കുക. ഇത് നതഖ്നൽ ജബല, നാം പർവ്വതത്തെ ഇളക്കി, ഫൗക്കഹും അവർക്ക് മീതെ, ഏതുപോലെ കഅന്നഹു മുല്ലത്തുൻ, ഒരു കുട പോലെ, മുകളിൽ ഒരു കുട പോലെ അങ്ങോട് പർവ്വതം ഇളക്കി വന്നു, പർവ്വതത്തെ ഇളക്കിയിട്ട് ഒരു കുട പോലെ അവരുടെ തലക്ക് മീതെ ആക്കി. വളന്നു, അവർ വിചാരിച്ചു, അന്നഹു വാക്യവും വിഹും, അത് അവരുടെ മേൽ തകർന്നു വീഴുമെന്ന് അവർക്ക് തോന്നുകയും ചെയ്തു. ഇതിപ്പോ തങ്ങളുടെ മേൽ വീഴുക എന്നുള്ള പേടിയായിരുന്നു. അത്രയും അങ്ങനെ ഇളകുകയൊക്കെ ചെയ്തപ്പോ ആ മല കിടന്ന് ഇളകിയപ്പോ ഈ മല തങ്ങളുടെ തലയുടെ മുകളിൽ വീഴുമോ എന്നവർ ഭയപ്പെട്ടു. ഖുദൂമാ ആതൈനാകും, അന്നേരം അവരോട് പറയുകയും ചെയ്തു, ഖുദൂ, നിങ്ങൾ പിടിക്കുക, മാ ആതൈനാകും, നിങ്ങൾക്ക് നൽകിയതിനെ, ബിഖുവത്തിൽ, ശക്തിയോടെ പിടിക്കുക, മുറുകെ പിടിക്കുക, വദുക്കുറൂ, നിങ്ങൾ ഓർക്കുക, മാ ഫീഹി ലഗൽ, അതിലുള്ളതിനെ, ലഗല്ലക്കും തത്തക്കും, നേരത്തെ പറഞ്ഞ അതേ ആയത്തിലെ പദങ്ങൾ തന്നെ, നിങ്ങൾ തക്വ ഉള്ളവരായേക്കാം. അപ്പോ ഈ കരാറിനെ അങ്ങനെയാണ് അപ്പൊ ഇളകണ പോലെ അവർക്ക് ഫീൽ ചെയ്തു. ഭയങ്കര മോചിതത്താണ് അവരെ മുമ്പിൽ കാണിച്ചുകൊണ്ട്. പക്ഷെ ഇതിന് രണ്ട് വ്യാഖ്യാനങ്ങൾ വരാറുണ്ട്. അന്ന് ബൈബിളിന്റെ ഒക്കെ ഒരു കാഴ്ചപ്പാടില് ഈ മല ഇങ്ങനെ വിളകി, അല്ലെങ്കിൽ ഇതിങ്ങനെ തലയുടെ മുകളിൽ വന്ന് ഇളകി നിന്നപ്പോ വീടുമെന്ന് തോന്നിയപ്പോ അവർ പേടിച്ചിട്ട് കരാർ ഏറ്റെടുത്തു എന്നാണ്. അത് ഏതായാലും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം വിശ്വാസം ഒരാളെയും അടിച്ചേൽപ്പിക്കാത്തയാണ് അള്ളാഹു തആല മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ഒരാളുടെ മേലും വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പർവ്വതപ്പ വീഴും, ബന്ധോ അപകടം പറ്റുപ്പോ വിശ്വസിച്ചോ എന്ന് പറഞ്ഞിട്ടല്ല ഇസ്ലാമിലെ വിശ്വാസവും കരാറുകളൊക്കെ. അവർ സ്വയം സന്നദ്ധമായി വരണം. ആ കരാർ ഉറപ്പിക്കുമ്പോ അവർക്ക് ഒരു വലിയ മോചിതത്ത്, ആ കരാർ പാലിക്കാൻ വേണ്ടി വിശ്വാസ ദൃഢീകരണത്തിന് വേണ്ടി അള്ളാഹു തആല ഒരു മോചിതത്ത് കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതായത് തങ്ങൾ ഈ വലിയൊരു കരാറാണ് ഏറ്റെടുത്തത്, തൗറാത്ത് അനുസരിച്ച് ജീവിക്കാം, അതനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസ്മരിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യാം, അവൻ കൽപ്പിച്ച ജീവിതത്തെ സ്വീകരിക്കാം, അവൻ വിരോധിച്ചത് ഒഴിവാക്കാം, ഇങ്ങനൊരു കരാറാണ് എടുക്കുന്നത്. ആ കരാർ ഏറ്റെടുക്കുമ്പോ ആ കരാറ് പാലിക്കാൻ ആവശ്യമായ വിശ്വാസ ദൃഢീകരണം ആവശ്യമാണ്. ആ ദൃഢീകരണത്തിന് ഒരുപാട് മോചിതത്തുകൾ കാണിച്ചു കൊടുത്ത പോലെ തന്നെ അത് ഏറ്റെടുക്കുന്ന സമയത്തും അത്ഭുതകരമായൊരു മോചിതത്ത്, പർവ്വതത്തെ അവരുടെ തലമുക്ക് മുകളിൽ ഒരു പുട പോലെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു മത്സരത്തെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ കരാർ അവരെ ഏറ്റത്. ഇനി തൗറാത്ത് അനുസരിച്ച് ജീവിക്കാം, അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. അതായത് ആ വൈദഹദിനാ മീസാഖക്കും, ഒന്നുകൂടി നോക്കുക അതിന്റെ അർത്ഥം, വൈദഹദിനാ മീസാഖക്കും, അവരിൽ നിന്ന് നാം കരാറിന വാങ്ങിയ, നിങ്ങളിൽ നിന്ന് നാം കരാറിന വാങ്ങിയ സന്ദർഭം അല്ലെ, വൈദാഹദിനാ മീസാക്കും, നിങ്ങളിൽ നിന്ന് നാം കരാറിനെ വാങ്ങിയ ആ സന്ദർഭം, വറഫാന ഫൗക്കക്കുമുത്തൂർ, നിങ്ങൾക്ക് മുകളിൽ തൂർ പർവ്വതത്തെ നാം ഉയർത്തുകയും ചെയ്തു, ഹുദൂമാ ആതൈനാകും ബിഖുവ, ഹുദൂ, നിങ്ങൾ മുറുകെ പിടിക്കാൻ, ആതൈനാകും, നിങ്ങൾക്ക് നാം നൽകിയതിനെ, ബിഖുവത്തിൻ, ഫലമായി ശക്തിയോടെ, വദുക്കുറൂമാ ഫീഹി, അതിലുള്ളതിനെ അനുസ്മരിക്കുകയും ചെയ്യുക, ലാലക്കും തത്തക്കും, നിങ്ങൾ തക്കുവുള്ളവരായി മാറിയേക്കാം, അള്ളാഹുവിനെ സൃഷ്ടിച്ച് ജീവിക്കുന്നവരായി മാറിയേക്കാം. പക്ഷേ സംഭവിച്ചതെന്താ, സുമ്മ തവല്ലേത്തും മിമ്പാതിതാലിക്കാം, പക്ഷേ അതിന് ശേഷം തവല്ലേത്തും നിങ്ങൾ വ്യതിചരിച്ചു, പിന്തിരിഞ്ഞു കളഞ്ഞു, മിംഭാജിതാരിക്കാതിന് ശേഷം നിങ്ങൾ ആ കരാറിനെ യഥാർത്ഥത്തിൽ നിങ്ങൾ ലംഘിക്കുകയാണ് ചെയ്തത്. ആ കരാറിന് നിങ്ങൾ പാലിക്കാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആ കരാർ പാലിച്ചില്ല. മാത്രല്ല, ഫലൗല ഫളുല്ലാഹി അലൈക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഇല്ലായിരുന്നെങ്കിൽ, വറഹ്മത്തുഹു അവന്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ, ലകുൻതും മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടം ഭവിച്ചവരിൽ നഷ്ടം പറ്റിയവരിൽ ഉൾപ്പെടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇപ്പൊ നിങ്ങൾ ജീവിച്ചു പോവുകയാണ്. അത്രയേറെ മുജിസത്തുകളും അത്രയേറെ ദൃഷ്ടാന്തങ്ങളും കാണിച്ചിട്ടും ധിക്കാരത്തിന്റെ നിലപാടെടുത്തിട്ട് അള്ളാഹു നിങ്ങളെ പറ്റ നശിപ്പിച്ചില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയൊരു ഔദാര്യമാണ്, അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ടത് മക്കയിലെ മുശ്രിക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടും ഇത്തരം പ്രകൃതിപരമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ നിരന്തരം ആവശ്യപ്പെടുന്നു. അപ്പൊ വിശുദ്ധ ഖുർആൻ അവർക്ക് കൊടുത്ത മറുപടി, അങ്ങനെ പ്രകൃതിപരമായ ഇത്രയും വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് നിങ്ങൾ നിഷേധിച്ചാൽ മുൻകാല സമൂഹങ്ങളൊക്കെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. സമൂദ് ഗോത്രത്തെ, ആദ് ഗോത്രത്തെ, അതേപോലെ ലൂത്തിന്റെ ജനതയെ എല്ലാവരെയും അള്ളാഹു അത്രയും ദൃഷ്ടാന്തങ്ങൾ വന്നിട്ട് നിക്കരിച്ചാൽ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്. അത്തരം ശിക്ഷ നിങ്ങൾക്ക് വരാതിരിക്കാനും കൂടിയാണ് ഈ ഭൗതികമായ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ കാണിക്കാതിരിക്കുന്നത്. ബനൂ ഇസ്രായേലുകളെ അങ്ങനെ പറ്റ നശിപ്പിച്ചു കളയാതിരുന്നത് അള്ളാഹുവിന്റെ പ്രത്യേക ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും ആയിരുന്നു എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഈ രണ്ടായത്തും മനസ്സിലായി ഞാൻ വിചാരിക്കും. അടുത്ത ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ആയത്തിലേക്ക് കടക്കുമ്പോ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഇങ്ങനെ ഓതുമ്പോ നിങ്ങൾ അവിടെ ഇരുന്ന് ഓതണം വീട്ടിലിട്ടാ. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നല്ല പരിചയമാണ്. നമ്മളൊരു വലിയ ടാസ്ക് ഏറ്റെടുത്തിരിക്കുക. ഇക്കണ്ട ആയുസ് ജീവിച്ചിട്ട് നമ്മൾ ഖുർആന്റെ ആശയം ഗ്രഹിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു രണ്ടര വർഷം കൊണ്ട് വളരെ വലിയൊരു ത്യാഗം സഹിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ തീരുമാനിച്ചു. അത്രയും ആയുസ് തന്നെ നമുക്ക് കിട്ടും അള്ളാഹു കാലം. നമ്മളതൊരു വലിയ വിവാദത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്, വലിയ വിവാദത്ത്. അതിന്റെ വില നമുക്ക് മനസ്സിലാവും പിന്നീട്, ഇവിടുന്നും മനസ്സിലാവും പരലോകത്തുനിന്നും മനസ്സിലാവും. നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം ഖുർആൻ പഠിക്കുന്ന കാര്യത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ ജാഗ്രത. എന്റെ പോലും ജീവിതത്തിൽ ഇതിനെ ഒരുപാട് ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു ടാസ്ക് ഏറ്റെടുത്തപ്പോ എന്റെ ജീവിതത്തെ പോലെ സ്വാധീനിക്കും. നമ്മളത് മനസ്സിലാക്കണം. വലക്കത് ആദ്യത്തും തീർച്ചയ നിശ്ചയം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അല്ലരീനവത്തതോ അതിക്രമം കാണിച്ചവരെ, മിങ്കും നിങ്ങളിൽ നിന്ന്, പിസ്സബുത്തി സാപ്പത്ത് നാളില്, പക്കുല്ല അപ്പോൾ നാം പറഞ്ഞു ലഹും അവരോട്, കൂനൂ നിങ്ങളായിത്തീരുക, ഹിറദത്തൻ കുരങ്ങുകള്, ഹാസിഇ നിന്ദ്യരായ കുരങ്ങുകളായിത്തീരുക എന്ന് നാം അവരോട് പറഞ്ഞു. ഒന്നുകൂടെ നോക്കൂ, വലക്കത് ആദ്യത്വം നിശ്ചയം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അല്ലരീനവത്തതോ അതിക്രമം കാണിച്ചവരെ, മിങ്കും നിങ്ങളിൽ നിന്ന്, ഫിസ്സബുത്തി സാപ്പത്ത് നാളിൽ, വകുല്ല അപ്പോൾ നാം പറഞ്ഞു ലഹും അവരോട്, കൂനൂ ഖിറദത്തൻ ഖാസിഇൻ, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങുകളായി കുരങ്ങുകളായിത്തീരുക. വലക്കത് അതിമുല്ലതീനകുത്തതോ മിങ്കും ഫിസ്സബുത്തി സാപ്പത്ത് നാളിൽ, നിങ്ങളിൽ നിന്ന് അതിക്രമം കാണിച്ചവരെ നാം തീർച്ചയായും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം അവരോട് പറഞ്ഞു നിങ്ങൾ നിന്ദ്യരായ കുരങ്ങുകളായി തീരുവിൻ എന്നാണ്. അടുത്ത നോക്കാം, രണ്ടോ കുറിച്ച് പറയാം. അങ്ങനെ അതിനെ നാം ആക്കി, നക്കാലൻ ഒരു ഗുണപാഠം, മാതൃകാ ശിക്ഷ, ലിമാ ബൈന യദൈഹ അതിന്റെ മുമ്പിലുള്ളവർക്കും, വമാ ഖൽഫഹ അതിന്റെ പിന്നിലുള്ളവർക്കും, വമൗഇളത ലിൽ മുത്തഖീൻ സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഒരു സദുപദേശവുമാക്കി. ഒന്നുകൂടി നോക്കുക, അങ്ങനെ നാം അതിനെ ആക്കി, നക്കാലൻ ഗുണപാഠം, ലിമാ ബൈന യദൈഹ അവരുടെ മുമ്പിലുള്ളവർക്ക്, വമാ ഖൽഫഹ അവരുടെ പിന്നിലുള്ളവർക്കും, വമൗഇളത ലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സദുപദേശവും ആക്കി. അപ്പൊ എന്താ പറഞ്ഞു, വലക്കതിർ അതിമുട്ടും ഉള്ളതീനർത്ഥതവും ഇങ്കും പിസ്തപറ്റി സാപ്പത്ത് നാളിൽ, സാപത്ത് നാളിൽ നിങ്ങളിൽ നിന്ന് അതിക്രമം കാണിച്ചവരെ നാം തീർച്ചയായും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാല് ആദ്യ വിഷയം മനസ്സിലാക്കാം. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത്, മൂസവി ശരീഅത്ത്, ഓരോ നബിമാർക്കും അടിസ്ഥാന ആശയം ഒന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം തന്നെയാണ് എല്ലാ നബിമാരും പ്രബോധനം ചെയ്ത അടിസ്ഥാന ആദർശം. നിങ്ങളുടെ ജീവിതത്തിന്റെ പരമാധികാരി അള്ളാഹുവാണ്, അവനെ മാത്രമേ രക്ഷിതാവും നിയന്താവും മാർഗദർശകനുമായി സ്വീകരിക്കാവൂ. നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുതെന്ന് നിങ്ങളോട് കൽപ്പിക്കാനുള്ള പരമാധികാരം നിങ്ങളെ പടച്ച അള്ളാഹു തആലക്ക് മാത്രം. ഇതാണ് യഥാർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് പഠിപ്പിച്ച അടിസ്ഥാന സന്ദേശം. അതുകൊണ്ട് ആ പ്രവാചകന്മാർക്ക് മനുഷ്യരെങ്ങനെ ജീവിക്കണമെന്നതിന്റെ സന്ദേശം അള്ളാഹു തആല നൽകിയിരുന്നു. അപ്പൊ ഓരോ പ്രവാചകന്മാർക്കും ചിലപ്പോൾ ജീവിതത്തിന്റെ ചില ചിട്ടകളും വ്യവസ്ഥകളിലും വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തൊരു ശരീഅത്ത് നിയമങ്ങൾ, ജീവിത നിയമങ്ങളാവില്ലല്ലോ മറ്റൊരു പ്രവാചകന് കൊടുക്കുക. കാരണം അന്നത്തെ സാമൂഹിക ഘടന, അത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബം മാത്രമേ അവിടെ ഉള്ളൂ. അവരുടെ വിവാഹത്തിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ സഹോദരിയെ വിവാഹം കഴിക്കേണ്ടി വരും. അങ്ങനെയാണ് അവിടുത്തെ ആ നിയമം. കാരണം ആ നിയമം ആര് കൽപ്പിക്കുമോ എന്നതാണ് പ്രധാനം. ഇതേപോലെ മൂസാ നബി അലൈഹി സ്വലാമിന് നൽകിയ ശരീഅത്ത് വേറെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ സമുദായത്തിൽ നൽകിയ ശരീഅത്തുകളും വ്യത്യസ്തമായിരിക്കും. അടിസ്ഥാനം ഒക്കെ അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. അപ്പൊ മൂസവി മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം, ശനിയാഴ്ച ദിവസം അന്ന് കൃഷി, കച്ചവടം, തൊഴിൽ ഇതിൽ നിന്നൊക്കെ വിരമിച്ച് വിശ്രമത്തിനും ദൈവാരാധനയിലും പ്രാർത്ഥനയിലും ഏർപ്പെടണം എന്നതായിരുന്നു വ്യവസ്ഥ. വ്യവസ്ഥ എന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അതൊക്കെ അള്ളാഹുവിന് അധികാരമാണ്, അള്ളാഹുവിന് വ്യവസ്ഥ നൽകാനുള്ള പരമാധികാരം. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമാകുന്ന ശനിയാഴ്ച ദിവസം മറ്റ് വ്യവഹാരങ്ങളോ ഭൗതിക കാര്യങ്ങളിലോ ഒന്നും ഏർപ്പെടരുത്. ഭക്ഷണ നിർമ്മാണത്തിലുള്ള തൊഴിലാളികളെ വെച്ച് പണിയെടുപ്പിക്കുക പോലും ചെയ്യരുത് എന്നത് അവർക്ക് വെച്ച വലിയ നിയമമായിരുന്നു. അങ്ങനെ ചെയ്താൽ വലിയ ശിക്ഷയും അത് വധശിക്ഷ വരെ കൊടുക്കുന്നതൊക്കെ ആയിട്ട് ഒരു കാലത്തുണ്ടായിരുന്നു. അത്രയും ഗൗരവത്തിലായിരുന്നു ആ കൽപ്പന ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിലാണ് ഈ സാബത്ത് നാള്, ശനിയാഴ്ച ദിവസത്തിലാണ് ഈ സാബത്ത് നാള്, സാബത്ത് നാൾ എന്ന് പറഞ്ഞു. അതാണ് അതിന് ആ പ്രത്യേകത. പക്ഷേ ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ ഈ സാബത്ത് നാളിന്റെ ഈ ഇതിനെ അതിരെ ഇതാക്കാൻ, അതിനെ കളയാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് പിന്നെ ഇടക്കിടക്ക്, അപ്പൊ ഇടക്കിടക്ക് എന്ത് ചെയ്യും ഇവര്, അതിനെ അതിലംഘിക്കുന്ന ചില രീതികൾ സ്വീകരിക്കും. അത് കള്ളത്തരത്തിന്റെ രീതിയാണ് സ്വീകരിക്കുക. നമ്മളെ ചില ആൾക്കാർ ചെയ്യുന്ന പോലുള്ള ചില കള്ളത്തര രീതി, നമ്മളെ നേർക്ക് നേരെ സാബത്ത് നാളിൽ ഒന്നും ഇടുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാല് നായാട്ടിന് പോയിട്ട് കാട്ടിൽ പോയിട്ട് മൃഗങ്ങൾ അമ്പ ചെയ്ത് കെണി വെച്ച് പിടിക്കും. പക്ഷെ അത് ശനിയാഴ്ച എടുക്കാൻ പോകില്ല, വേറെ ചെയ്യല് ഈ ദിവസമായിരിക്കും. അപ്പൊ പിടിച്ചോ പിടിച്ചിട്ടില്ല, എന്നാ പിടിച്ചോ പിടിച്ചു. അതേപോലെ മത്സ്യത്തിന്റെ കാര്യത്തില് മത്സ്യം അള്ളാഹു തആല ഇവരെ അതിനു വേണ്ടി പരീക്ഷണത്തിന് വിട്ടു കൊടുക്കുകയും ചെയ്യും. ഇവരെ അള്ളാഹു തആല പ്രത്യേകം പരീക്ഷിക്കുകയും ചെയ്യും. ആ പരീക്ഷ എങ്ങനെയാന്ന് ചോദിച്ചാല് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവർക്ക് ആ ദിവസം ഈ വിശുദ്ധി പാലിക്കാൻ പറ്റുന്ന തരത്തിൽ അത് പറ്റുന്നുണ്ടോ എന്ന പരീക്ഷ കൊടുക്കും. ഉദാഹരണത്തിന് സാബത്ത് നാളില് കടലിൽ മത്സ്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും ആ ദിവസം, ഇതാണ് പിടിക്കാനോട്ട് പറ്റിയില്ല. അപ്പൊ അള്ളാഹു ഒരു പരീക്ഷണം പോലെ കൊടുത്തു. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു, അതിനെ അതിക്രമിച്ച് കടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു പറഞ്ഞാല് അതിന്റെ പരിസരങ്ങളിൽ കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെള്ളം തൊടുത്തു വിടും. ആ വെള്ളത്തിലേക്ക് മത്സ്യങ്ങൾ വന്നടി ശനിയാഴ്ച ദിവസം, എന്നിട്ട് പിറ്റത്തെ ദിവസം പിടിക്കും. അപ്പൊ ഈ അള്ളാഹുവിന്റെ നിയമത്തിൽ കള്ളത്തരം കാണിക്കലായിരുന്നു ഇവർ ചെയ്ത പരിപാടി. അത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു, വസ്അലുഹും അനിൽ ഖറിയത്തില്ലത്തി കാനത്ത് ഹാളിറത്തൽ ബഹരി ഇദി യഖദൂന ഫിസ്സബ്തി ഇദ തഅതീഹിം ഖീതാനുഹും യൗമ സബ്തിഹിം സുറാ വയൗമ ലാ യസ്ബിത്തൂന ലാ തഅതീഹിം കദാലിക നബ്ലുവഹും ബിമാ കാനൂ യഫ്സുഖൂൻ. ഖുർആൻ പറയുന്നു, വസ്അലുഹും അനിൽ ഖറിയത്തില്ലത്തി കാനത്ത് ഹാളിറാ സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ആ പട്ടണത്തെ കുറിച്ച് ഇവരോടൊന്ന് ചോദിച്ചു നോക്ക്. ഇങ്ങനെ നിങ്ങള് ഓരോരുത്തർ ഇതിൽ ഇങ്ങനെ കമന്റുകൾ ഇട്ടാൽ നമുക്കൊരു വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളെ ഇൻഷാല്ലാഹ് വരും അവസാനമൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞു യാദാപ്പ് 72 ആയത്തൊക്കെ ഇനി നമുക്ക് വരണ്ടല്ലോ, ഇന്ന് അവസാനിക്കണില്ലല്ലോ ക്ലാസ്. നോക്കൂ, സമുദ്രതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണത്തെ കുറിച്ച് ഇവരോടൊന്ന് ചോദിച്ചു നോക്കുക. ഇത് അവിടുത്തെ ജനം ശനിയാഴ്ച നാളിലെ വിധികൾക്ക് ദൈവധിക്കാരം അല്ലെ, ആ അതിനെ അതിനോട് വിരോധം പ്രവർത്തിച്ച ആ സംഭവം, ശനിയാഴ്ച ശാപത്ത് നാളിൽ വിരോധം പ്രവർത്തിച്ച ആ സംഭവം, ഇത് തെഴുത്തിഹിം ഹീത്താനുഹും യോമ സബുദ്ധിഹിം ചുക, മത്സ്യങ്ങൾ ശാപത്ത് നാളിൽ മാത്രം കൂട്ടം കൂട്ടമായി ജലപ്പരപ്പിലും ഇത് പൊന്തിവരികയും മറ്റു ദിവസങ്ങളിലൊന്നും വരാതിരിക്കുകയും ചെയ്യുക. ശനിയാഴ്ചന് മീൻ പിടിക്കാൻ പാടില്ലാത്ത, പക്ഷെ ശനിയാഴ്ച ദിവസം മീനൊക്കെ കൂടി ഇങ്ങോട്ട് വരിക, അത് പിടിക്കാൻ പറ്റൂല. അതേസമയം മറ്റു ദിവസത്ത് വേണ്ടത്തെ പോലെ വരികയില്ല. അപ്പൊ അതിനെ കുറിച്ച് കൂടാൻ കഥാധിക്കന് പോകും. അത് അവർക്കുള്ളൊരു പരീക്ഷണമായിരുന്നു, അവർക്കുള്ളൊരു പരീക്ഷണമായിരുന്നു അത്. വിമാക്കാൻ വ്യപ്സുക്കോ അവര് അനുസരണക്കേട് കാണിച്ചത് മൂലമുള്ള ഒരു പരീക്ഷണമായിരുന്നു. അപ്പൊ ഈ ഒരു പരീക്ഷണത്തിന് അതിജീവിക്കാൻ ഇവരെന്ത് ചെയ്തു പറഞ്ഞ കുഴികൾ കുടിച്ചിട്ട് മീനുകളൊക്കെ അതിനൊക്കെ തള്ളിയിട്ട് വിട്ടത്തി സ്വപ്പോ വിളിക്കും. ഇങ്ങനെ അള്ളാഹുവിന്റെ ഒരു വലിയ നിയമത്തെ അവർ കർശനമായി പാലിക്കേണ്ട നിയമത്തെ പല കള്ളത്തരത്തിലൂടെയും തട്ടിപ്പിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും ലംഘിച്ച് അവസാനം ശാപത്തിന്റെ എല്ലാ വിശുദ്ധിയും അവർ കളഞ്ഞു കുടിച്ചപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ അവർ ചെയ്തപ്പോൾ നിങ്ങൾ ശാപത്ത് നാളിന്റെ നിയമം ലംഘിച്ചവരുടെ കഥ അറിഞ്ഞിട്ടുള്ളതാണെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അപ്പൊ അവരോട് എന്താ ചെയ്തത്? ഇപ്പൊ കുല്ലാ അവരോട് നാം പറഞ്ഞു, കുല്ലാലഹും അവരോട് നാം പറഞ്ഞു, കൂനു കിറദതൻ ഖാസിഈൻ, അതിന്റെ ശിക്ഷ എന്നോണം അവരോട് നിന്ദ്യരായ കുരങ്ങുകളാവുവീൻ എന്ന് പറഞ്ഞു. അറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചത് നിലവിലുള്ള ആളുകളോടാണ്, അവർക്കറിയാ ചരിത്രം. അന്നുണ്ടായ സംഭവം എന്താണെന്നറിയാം, അതിൽ കള്ളത്തരം കാണിച്ച അവരോട് പിന്നീട് നാം പറഞ്ഞു എന്തെന്ന്, നിങ്ങൾ കുരങ്ങുകളായി തീരുവീൻ. അങ്ങനെ അവർ കുരങ്ങുകളായി. ഇതിനെക്കുറിച്ച് പിന്നെ മുഫസ്സറുകൾ പല രീതിയിൽ വിശദീകരണങ്ങൾ, ശരിക്കും ഒറിജിനൽ കുരങ്ങായി എന്ന് പറഞ്ഞവരുണ്ട്, അതല്ല ശരീരം കുരങ്ങിന്റെ രൂപത്തിലായിത്തീരുകയും അതേസമയം തലച്ചോർ അവരുടെ മസ്തിഷ്കം അവരുടേതായ മസ്തിഷ്കം തന്നെ പക്ഷെ രൂപ ആകെ കുരങ്ങിന്റെ രൂപത്തിലായിപ്പോയി. അതാണ് കുറെ കൂടി കൂടുതൽ മനസ്സിലാകുന്ന ഒരു സംഗതി. കാരണം വെറും കുരങ്ങനായിട്ടൊരു ചിന്താപ്രജ്ഞനായി മാറാൻ പറ്റില്ല. തലച്ചോർ യഥാർത്ഥത്തിൽ അവരുടെ ബുദ്ധി അവരുടെ മസ്തിഷ്കം മനുഷ്യ അവരുടെ തന്നെ ആയിരുന്നു, പക്ഷെ അവരുടെ രൂപം അങ്ങനെ കുരങ്ങിന്റെ ഇതായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ അവർ നിന്ദ്യരായി. അതല്ല അവർക്ക് പല രൂപത്തിലായിരുന്നു വിശദീകരിക്കപ്പെടുന്നത്. ഏതായാലും ഇതാണ് കുറച്ചും കൂടി നല്ലൊരു വിശദീകരണമായി തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ശരീര ആ കുരങ്ങിന്റെ രൂപത്തിലായി, അതേസമയം മസ്തിഷ്കം അത് അവരുടേതായിരുന്നു. അങ്ങനെ ആയിത്തീരുകയാണ് അവര് ചെയ്തത്. അങ്ങനെ അവരല്ലാഹു അങ്ങനെ അത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ധിക്കരിച്ച ആളുകൾക്കുണ്ടാകുന്ന ശിക്ഷയുടെ ഒരു ഗുണപാഠമാക്കി അള്ളാഹു മാറ്റി. അന്നുള്ളവർക്കും പിന്നീട് വരാനിരിക്കുന്നവർക്കൊക്കെ ഒരു ശിക്ഷയുടെ രൂപമാക്കി മാറ്റി. ഇത് ഏതാണ്ട് ഇപ്പോ ഇസ്രായേലിന്റെ കയ്യിലുള്ള ഏലാത്ത് അക്കബ ആ ഭാഗത്താണ് ഇത് സംഭവിച്ചത് എന്ന് പറയപ്പെടുന്നു. ആ ഭാഗം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ ആണ് ആ ഭാഗത്താണ് ഇത് ഈ സംഭവം നടന്നത് എന്ന് വിശദീകരിക്കപ്പെടുന്നു. ഏതായാലും അതാണ്, ഇതും അവരെ അനുസ്മരിക്കുകയാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ ശിക്ഷയെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ നിലവിലുള്ള അഹ്ലുൽ കിതാബുകാരോടും സംവദിക്കുകയും ചർച്ച ചെയ്യുകയുമാണ് ഈ ആയത്തിലും ചെയ്യുന്നത്. ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ്, മറ്റൊരു സംഭവമാണ് ഇനി ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാന സംഭവത്തിലേക്കാണ് കടക്കുന്നത്. അത് നമ്മൾ അതിന് മുമ്പ് ഒരു ആമുഖം എന്ന നിലക്ക് ഒന്നിനു ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുക. ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബനൂ ഇസ്രായേലിയരുടെ കരാർ ലംഘനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇനി ഖുർആൻ വിശദീകരിക്കാൻ പോകുന്നത്. അവരുടെ കരാർ ലംഘിച്ചതിന്റെ വേറൊരു വലിയ ഉദാഹരണം, ആ കരാർ ലംഘനത്തിന്റെ ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാല്, അവരുടെ നാട്ടില് ആ കാലത്ത് ഒരു ധനികനായ മനുഷ്യനുണ്ടായി. അദ്ദേഹത്തെ ആരോ വധിച്ചു, കൊല ചെയ്തു. ചുരുക്കാണ് ഞാൻ പറഞ്ഞത്, വളരെ ശ്രദ്ധിച്ചു, നിങ്ങൾ വിശദീകരിച്ചു അല്ലെങ്കിൽ വായിച്ചോളൂ. അദ്ദേഹത്തെ ആരോ വധിച്ചു. ആ കൊല ആരാണ് നടത്തിയത് എന്ന് അറിയാൻ കഴിഞ്ഞില്ല. ആരാണ് കൊല ഘാതകൻ ആരാണ് എന്ന് മനസ്സിലായില്ല. അപ്പൊ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസാ നബി അലൈഹിസ്സലാം, അല്ലെങ്കിൽ അത് കണ്ടെത്താനുള്ള ഒരു വഴി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസാ നബി അലൈഹിസ്സലാം ഒരു ഉപായം നിർദ്ദേശിച്ചു. ആ ഉപായം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പശുവിനെ ബലി കഴിക്കുക. പശുവിനെ ബലി കഴിച്ചിട്ട് അതിന്റെ മാംസത്തിൽ നിന്ന് എടുത്ത് ഈ മരിച്ച ആളുടെ ശരീരത്തിൽ അടിക്കുക. അപ്പൊ അയാൾ എന്താവും? ജീവൻ വെച്ചു വരും, അയാൾക്ക് ജീവൻ ഉണ്ടാവും. അപ്പൊ അയാളോട് ചോദിക്കുക, ആരാണ് ഗാദൻ? അയാൾ കൊന്ന ആളെ പറയും. സ്വാഭാവികമായിട്ടും അതിനുശേഷം അയാൾ അങ്ങനെ വീണ്ടും നിർജീവമായി തീരും. ഇതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസാ നബി അലൈഹി സ്വലാം നിർദ്ദേശിച്ച മാർഗം. അപ്പൊ എന്ത്, ഇതിന് ഈ കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി ഒരു പശുവിനെ അറുക്കണം. ആ അറുത്ത പശുവിന്റെ മാംസം കൊണ്ട് ഈ മരിച്ച ആളുടെ ശരീരത്തിൽ അടിക്കണം. ഫലം മനസ്സിലാവുണ്ടല്ലോ. അങ്ങനെ വരുമ്പോ അയാൾ ജീവൻ വെച്ചു വരുന്നു. അങ്ങനെ അയാളോട് ചോദിക്കും, ആരാണ്? അപ്പൊ ഗാതകന്റെ പേര് പറയും. ആ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ അയാൾ വീണ്ടും പൂർവാവസ്ഥയിൽ മരണത്തിലേക്ക് തന്നെ പോകും. ഇതാണ് അള്ളാഹുവിന്റെ അപാരമായ ഒരു കഴിവ് കൊണ്ട് ഉണ്ടാവുക പോകുന്നത്. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാം നിർദ്ദേശം. അപ്പൊ ഇവിടെ ആദ്യം നടക്കേണ്ടത് ഒരു പശുവിനെ അറുക്കലാണ്. ഇസ്രായേലി ജനതക്കാണെങ്കിൽ ഒരു പശു ആരാധനയുടെ ഇത് അവരുടെ ഹൃദയത്തിൽ കിടക്കും. അതിൽ നിന്നൊക്കെ മുക്തമായി, ശിർക്കിൽ നിന്ന് മുക്തമായി അള്ളാഹുവിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ പശുഭക്തി കിടക്കുന്നു. ഈ പശുഭക്തിയെ ഇല്ലാതാക്കുക, പശുവിന് പ്രത്യേകിച്ച് ഒരു ശക്തിയുമില്ലെന്ന് ബോധ്യപ്പെടുത്തുക, അതേസമയം മരണാനന്തര ജീവിതത്തിന്റെ പ്രസക്തി, മരിച്ചവൻ പുനരുജ്ജീവിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക, അള്ളാഹുവിനാണ് എല്ലാ കഴിവും എന്നവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ സംഭവം കൊണ്ട് അള്ളാഹു തല ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും പശുവാരാധനയുടെ വംശം കിടക്കുന്നുണ്ടെങ്കിൽ അത് അതിനെ അറുത്തുകൊണ്ട് തന്നെ ഇല്ലാതാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവരോട് എന്ത് പറഞ്ഞു വന്നാൽ ഒരു പശുവിനെ അറുക്കാൻ ആദ്യം കൽപ്പിച്ചു. അതാണ് ഇനി വിശുദ്ധ ഖുർആനിൽ പിന്നെ ആയത്ത് വരുമ്പോൾ ശരി ആമുഖം കേട്ടിട്ട് മനസ്സിലാക്കിയാൽ കൂടുതൽ കൃത്യമാകും എന്ന നിലക്കാണ് ഞാനത് ആദ്യം പറഞ്ഞത്. ആ ഇനി നോക്കൂ. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَن أَكُونَ مِنَ الْجَاهِلِينَ ഇതർത്ഥം പറഞ്ഞാൽ തന്നെ കാര്യം മുഴുവൻ വിശദീകരിക്കപ്പെടും, മനസ്സിലാവും. അത്രയും വിശദമായി തന്നെ ഖുർആൻ പറയുന്നുണ്ട്. നോക്കൂ. വൈദ കാല മൂസ, മൂസ പറഞ്ഞ സന്ദർഭം കൗമിഹി തന്റെ ജനതയോട്, ഉസാഫിൽ നോക്കല്ല, ഉസാഫിൽ നോക്കുക, അപ്പൊ അർത്ഥം ശരിക്കും മനസ്സിലാവും. വൈദ കാല മൂസാലി കൗമിഹി, മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു യഹുമുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു, അമറ യഹുമുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു, അന്തത് ബഹു നിങ്ങൾ അറുക്കണമെന്ന് ബക്കറ തന്നെ ഒരു പശുവിനെ. ഈ സൂറത്തിന് പേര് വരാൻ കാരണം ഈ വാക്കിൽ നിന്നാണ്. ഒരു പശുവിനെ അറുക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. കാലു, അപ്പോൾ അവർ പറഞ്ഞു, അത്തഹിദുന ഹുസുബ, നീ ഞങ്ങളെ, അത്തഹിദുന നീ ഞങ്ങളെ ആക്കുകയാണോ, ഹുസുബ പരിഹാസപാത്രമാക്കുകയാണോ, പശുവിനെ അറുക്കേ എന്നാ ഞങ്ങളെ കളിയാക്കുകയാണോ. അപ്പൊ ഉള്ളിക്ക് ഇറക്കേണ്ട അംശം, അപ്പൊ ഉള്ളിൽ പശുവിന്റെ ഭക്തി കിടക്കുന്നുണ്ട്, അതാണ് ആ ചോദ്യത്തിന്റെ. അത് വന്നു അത്തഹിദുന ഹുസുബ, നീ ഞങ്ങളെ പരിഹാസപാത്രമാക്കുകയാണോ. കാല, അപ്പോൾ മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, അഊദു ബില്ലാഹ, ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു, അന്നക്കൂന ഞാനായി തീരുന്നതിനെ കുറിച്ച്, മിനൽ ജാഹിലീൻ അവിവേകികളിലായി തീരുന്നതിനെ കുറിച്ച് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. എന്ന് പറഞ്ഞാൽ ഒരാളെ പരിഹസിക്ക വഴി ഞാൻ അവിവേകിയായി തീരില്ലേ, അങ്ങനെ അവിവേകികളായി തീരുന്നതിൽ നിന്ന് ഞാൻ, ഒരാളെ പരിഹസിക്കാതെ അയാളെ അവിവേകിയാകുക എന്നാണ്, വിവേകമില്ലാത്തവനായി തീരാണ്, അത്തരം അവിവേകികളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പരിഹസിക്കല്ല എന്ന് കൃത്യമായി തന്നെ പറയുകയാണ്. ഒന്നുകൂടി നോക്കൂ. വൈദ കാല മൂസ, മൂസ അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം, കൗമിഹി തന്റെ ജനതയോട്, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു യഅ്മുറുക്കും അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, അന്തത് ബഹു ബക്കറ ഒരു പശുവിനെ അറുക്കണമെന്ന്. കാലു, അവര് പറഞ്ഞു, അത്ത ചോദിച്ചു അവർ, തത്തഹിദുന ഹുസുബ, നീ ഞങ്ങളെ പരിഹാസപാത്രമാക്കുകയാണോ. കാലപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഊദു ബില്ലാ, ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു, അന്നക്കൂന മിനൽ ജാഹിലീൻ അവിവേകികളിൽ ഞാനായി തീരുന്നതിനെ കുറിച്ച്. ദേവാക്കളും ഉണ്ട് അവർത്തിക്കോണി ഞാൻ അർത്ഥം പറയുന്നു. കാലു, അപ്പോൾ അവര് പറഞ്ഞു, ആര് പറഞ്ഞു എന്നൊക്കെ അതിന്റെ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കണം. ആ ജനത പറഞ്ഞു, ഉദൂലനാ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, റബ്ബക്കാനിന്റെ റബ്ബിനോട്, യുബയ്യിൻ അവൻ വിവരിച്ചു തരട്ടെ, ലരാ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ, മാഹിയ അത് ഏതാണെന്ന്, ആ പശു ഏതാണെന്ന് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരട്ടെ എന്ന് നിന്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്ക്, ചോദിക്ക്. കാല, അപ്പോൾ മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ആ പശു എങ്ങനെയുള്ള സൈസാണെന്നൊക്കെ ഒന്ന് ചോദിക്ക്. കാല, അപ്പോൾ മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നഹോ നിശ്ചയമായും അവന് എപ്പോഴും പറയുന്നു, അള്ളാഹു പറയുന്നു, ഇന്നഹ നിശ്ചയമായും അത് ആ പശു ഒരൊന്ന് ഹാവും ഊവൊക്കെ എന്താന്ന് പഠിക്കലാണ്, ളമീർ എന്താന്ന് പഠിക്കലാണ് ഖുർആന്റെ തഫ്സീർ എന്നാണ്. എന്ന് പറഞ്ഞാല് ഇതിന്റെ ഓരോ അത് ഇത് അവൻ അത് എന്നൊക്കെ പറഞ്ഞത് എന്താന്ന് പഠിച്ചാൽ തഫ്സീർ മനസ്സിലായി എന്നാ. അപ്പൊ ഇവിടെ പറഞ്ഞാ ഇന്നഹോ നിശ്ചയമായും അവൻ അള്ളാഹു എപ്പോഴും പറയുന്നു, ഇന്നഹ നിശ്ചയമായും ആ പശു ബക്റ തന്നെ ഒരു പശുവാകുന്നു, അങ്ങനെ പ്രായം കൂടിയതല്ല, ലാഫാരിലുൻ വലാ ബിക്കുറുൻ പ്രായം കുറഞ്ഞതുമല്ല, അവാനുൻ മധ്യ പ്രായത്തിലുള്ളത്, ബൈനദാരിക്ക അതിനിടയിൽ ഒരു മധ്യപ്രായത്തിലുള്ളതാണ്. ഫഫലു അതിനാൽ നിങ്ങൾ ചെയ്യുക, മാത്തുമറു നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ നോക്കിയാ വാർത്ത മനസ്സിലാവും. കാലൂ അവര് പറഞ്ഞു, ഉദൂലന ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, റപ്പക്ക നിന്റെ റപ്പിനോട്, യുബയ്യല്ലന അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ, മാഹിയ അത് ഏതാണെന്ന്, ആ പശു ഏത് തരത്തിലുള്ളതാണെന്ന് അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ, ആ പശു ഏത് തരത്തിലുള്ളതാണെന്ന് അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ. കാലപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൂസാ അലൈഹി സ്സലാം പറഞ്ഞു, ഇന്നഹു നിശ്ചയമായും അവൻ അല്ലാഹു യഖൂലു അവൻ പറയുന്നു, ഇന്നഹ നിശ്ചയമായും അത് ആ പശു ബക്റത്തിന്റെ ഒരു പശു ആകുന്നു, ലാ ഫാരിളുൻ പ്രായം കൂടിയതല്ല, വലാ ബിക്റുൻ പ്രായം കുറഞ്ഞതുമല്ല, അവാനും ബൈനദാരിക്ക അതിനിടയിൽ മധ്യപ്രായത്തിലുള്ളതാണ്. വളരെ പ്രായം ചെന്ന പശുവല്ല, വളരെ ചെറിയ പശുവല്ല, ഒരു മധ്യപ്രായത്തിലുള്ള പശുവായിരിക്കണം. ഫഫലോ നിങ്ങൾ അതിനാൽ നിങ്ങൾ ചെയ്യുക, മാ തുമറോ നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് ചെയ്യുക, നിങ്ങളോട് അർക്കാൻ പറഞ്ഞ് ചെയ്യുക, ആ പ്രായത്തിലുള്ളതിനെ ചെയ്യും. അങ്ങനെ അർക്കാ തോന്നണില്ലേ? അപ്പൊ പിന്നെ പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ ഒടക്കി വരികയാണ്. എന്താ കാലു അവര് പറഞ്ഞു അടുത്തായിട്ട്, ഉദൂലന ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും, വീണ്ടും അതേ പദങ്ങൾ വരണോണ്ടാണ് ഞാൻ രണ്ടാമത്തെ പറഞ്ഞു ചോദിക്കുന്നത്. റപ്പക്ക നിന്റെ റപ്പിനോട്, യുബയ്യല്ലന അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ, മാ ലൗനുഹ ലൗന് നിറം, അതിന്റെ നിറം എന്താണെന്നൊന്ന് വിവരിച്ചു തരട്ടെ. എന്നിങ്ങനെ ഒടക്കി നിൽക്കണേ, മാ ലൗനുഹ അതിന്റെ നിറം എന്താണെന്നൊന്ന് അവൻ വിവരിച്ചു തരട്ടെ. കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നഹു നിശ്ചയമായും അവൻ എപ്പോഴും അള്ളാഹു പറയുന്നു, ഇന്നഹ ബക്റ അതൊരു പശുവാണ്, സഫ്രാഉൻ ദേവയായത്തിന് പുതിയ പഠിക്കാനുള്ള വാക്കുകൾ, സഫ്രാഉൻ മഞ്ഞ നിറമുള്ളത്, സ്വർണത്തിന്റെ മഞ്ഞ നിറമുള്ളത്, സാക്യോൻ തെളിഞ്ഞത്, തെളിഞ്ഞ മഞ്ഞ നിറം എന്നാണ് സ്വർണ്ണ നിറം, മഞ്ഞ നിറത്തിലുള്ള മഞ്ഞലോഹമുള്ള സ്വർണ്ണം, അതേപോലെ നല്ല സ്വർണ്ണ നിറമുള്ള മഞ്ഞ നിറമുള്ള ഒരു പശുവായിരിക്കണം. തസുറുൻ നാളിരീൻ, തസുറു അത് കൗതുകമുണർത്തും, നാളിരീൻ കാണികളിൽ, കാണികളിൽ കാണികളിൽ നല്ല കൗതുകമുണർത്തുന്ന നല്ല മഞ്ഞ നിറമുള്ള, തെളിഞ്ഞ മഞ്ഞ നിറമുള്ള പശുവായിരിക്കണം. അപ്പൊ ഓക്കെ, അതിന്റെ അർത്ഥമൊക്കെ അറിയാതല്ലേ. കാലു അവര് പറഞ്ഞു, ഉദൂലന ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, റപ്പക്ക നിന്റെ റപ്പിനോട്, യുബയ്യല്ലന അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ, മാ ലൗനുഹാദിന്റെ നിറം. കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നഹോ നിശ്ചയമായും അല്ലാഹു എപ്പോലും അവൻ പറയുന്നു, ഇന്നഹ ബക്റ അതൊരു പശുവാകുന്നു, ആയിരിക്കണം, സഫ്രാഉൻ ഫാക്യോൻ സഫ്രാഉൻ മഞ്ഞ നിറമുള്ള, ഫാക്യോൻ തെളിഞ്ഞ മഞ്ഞ നിറമുള്ളതായിരിക്കണം, ലൗനുഹ അതിന്റെ നിറം, അതിന്റെ നിറം തെളിഞ്ഞ മഞ്ഞ നിറമുള്ളതായിരിക്കും, തസുറുൻ നാളിരീൻ അത് കാണികളിൽ കൗതുകം നിർത്തുന്നതായിരിക്കണം. അപ്പൊ എന്താ ആദ്യം പറഞ്ഞേ, ആദ്യം പിന്നെ ഫാരിളല്ലാത്ത എന്ന് പറഞ്ഞാൽ പ്രായം കൂടിയതല്ലാത്ത വിക്ര് പ്രായം കുറഞ്ഞതല്ലാത്ത, അവാനും ബൈനദാരിക്ക അതിന്റെ ഇടയിൽ മധ്യപ്രായമുള്ളതായിരിക്കും. രണ്ടാമത് പറഞ്ഞ അതിന്റെ ലൗനിന് നിറത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത് സഫ്രാ ഉഫാക്കി തെളിഞ്ഞ മഞ്ഞ നിറം, പക്ഷെ തസുറു നാദിര് കാണികൾക്ക് നല്ല കൗതുകമുണർത്തുന്ന നിറമുള്ളതായിരിക്കണം. കാലു വീണ്ടും അവര് പറഞ്ഞു, ഉദൂലന ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, റപ്പക്ക നിന്റെ നാഥനോട്, യുബയ്യല്ലന അവൻ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരട്ടെ, മാഹിയ അതെന്താണെന്ന്. ഒന്നും കൂടി ആയിരുന്നു വിശദീകരിച്ച് പറഞ്ഞു തരാൻ പറ. ഇവിടെ ഓരോന്നും ഉടക്കി നോക്കിയാണ്. അപ്പൊ ഇന്നൽ ബക്ര തശാബാലൈന, ഇന്നൽ ബക്ര നിശ്ചയമായും പശു, തശാബാലൈന ഞങ്ങൾക്ക് പരസ്പരം സാദൃശ്യമുള്ളതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇന്നൽ ബക്ര തശാബാലൈന ഞങ്ങൾക്ക് തശാബാലേന പരസ്പര സാദൃശ്യമുള്ളത്, അങ്ങോട്ടൊക്കെ ഒരുപോലെ ഒരുപോലെ ആയി തോന്നുന്നു. ഒന്നും കൂടി വ്യക്തമാക്കി തരാൻ പറ ദശാബഹാലൈന വൈന്നാ നിശ്ചയമായും ഞങ്ങൾ ഇൻഷാ അല്ലാഹു ഉദ്ദേശിച്ചാൽ ലമുഹ്തദൂ ഞങ്ങൾ സന്മാർഗം കണ്ടെത്തുന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ സന്മാർഗം കിട്ടും. ഒന്നും കൂടി ഞങ്ങൾക്കൊരു ഒക്കെ സദൃശ്യമായി തോന്നുകയാണ്. ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാൻ പറയും. ഒന്നും കൂടി നോക്കിയേ. കാലു അവർ പറഞ്ഞു ദൂലനാ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക അറപ്പൊക്കെ നിന്റെ റബ്ബിനോട് യുവയില്ലനാ അവൻ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരട്ടെ മാഹി അതെന്താണെന്ന്. ഇന്നൽ ബക്കറ നിശ്ചയമായും പശു ദശാബാലീന ഞങ്ങൾക്കൊരു പരസ്പര സദൃശ്യമുള്ളതായി തോന്നുന്നു. ഇന്നാ നിശ്ചയമായും ഞങ്ങൾ ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചാലും ശരിയായ മാർഗം കണ്ടെത്തുക തന്നെയാണ്. അപ്പൊ ശരിയായ വഴി കിട്ടുമല്ലോ എന്നാണ്. കാലപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂസ അലൈഹിസ്സലാം പറഞ്ഞു ഇന്നഹു നിശ്ചയമായും അവൻ എപ്പോലും പറയുന്നു ഇന്നഹാ ബക്കറ അതൊരു പശുവാണ് ലാ ദലൂൻ എളുപ്പം വഴങ്ങുന്നതല്ല അങ്ങോട്ട് വഴങ്ങി തീർന്നതല്ല മെരുങ്ങി തീർന്നതല്ല ഇങ്ങനെ കീഴ്പ്പെട്ട് നമ്മളുടെ നല്ല മെരുങ്ങിയതല്ല എളുപ്പം വഴങ്ങുന്നതല്ല തുസീറുൽ അർള നിലം ഉഴുകുന്നതുമല്ല നിലം ഉഴുകാൻ വേണ്ടി ഉപയോഗിച്ചതാ വരുത് നല്ല ഇണക്കുള്ള സൈസും ആവണ്ട വലാ തസ്കിൽ ഹർസ വിളയെ നനക്കുകയില്ല വലാ തസ്കി അത് നനക്കുകയില്ല ഹർസ വിള കൃഷിക്ക് വേണ്ടി നനക്കാൻ ഉപയോഗിച്ചതോ നിലം ഉഴുകാൻ ഉപയോഗിച്ചതോ ഒന്നും ആകാൻ പാടില്ല ഞാൻ മനുഷ്യന്മാരായിട്ട് ഇങ്ങനെ ഇണങ്ങി ജീവിച്ചതും ആകാൻ പാടില്ല മുസല്ലമത്തിന് കുറ്റമറ്റതായിരിക്കണം രാഷ്ട്രീയത്തിന് ഒരു കലയുമില്ലാത്തതായിരിക്കണം രാഷ്ട്രീയത്തൻ ബീഹാദിൽ ഒരു കല അടയാളങ്ങളും പാടുകളും കലകളൊന്നും ഇല്ലാത്തതായിരിക്കണം അല്ലാന ഇപ്പോൾ ജിത്തബിൽ ഹക്ക് താങ്കൾ യാഥാർത്ഥ്യം കൊണ്ടുവന്നു അപ്പൊ അവര് പറഞ്ഞു സംഗതി ഞങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായി അങ്ങനെ അവരതിനെ അറുത്തു ഒമാക്കാതു അവരാകുമായിരുന്നില്ല എപ്പോഴും അവർ ചെയ്യുന്നവരാകുമായിരുന്നില്ല നോക്കൂ ഒന്നും കൂടി ആയത്തിൽ കുറച്ച് പുതിയ പദങ്ങളുണ്ട് അതൊന്ന് നോക്കിയാൽ മതി ആലോചിച്ചാലേ അർത്ഥങ്ങൾ ഇങ്ങനെ കിട്ടും കാലാദ്ദേഹം പറഞ്ഞു എപ്പോലും ഇന്നഹ എപ്പൂ കാലാദ്ദേഹം പറഞ്ഞു ഇന്നഹു എപ്പോലു നിശ്ചയമായും അവൻ പറയുന്നു ഇന്നഹ ബക്കറ അതൊരു പശുവായിരിക്കണം മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ കീഴ്പ്പെടുത്തി തന്നു അങ്ങനെ ഒരു കീഴൊതുങ്ങിയ മെരിങ്ങിയതല്ല ഇണങ്ങുന്നതല്ല വഴങ്ങുന്നതല്ല തുസീറുൽ അർള നിലം ഉഴുതുന്നതുമല്ല വലാ തസ്കിൽ ഹർസ വിളയത് നനക്കുകയില്ല വിളക്ക് വേണ്ടി നനച്ചതുമല്ല മുസല്ലമത്തിൻ കുറ്റമറ്റത് ഒരു കുറ്റം കുറവും പറയാൻ പറ്റാത്തത് ലാസിയത്തെ പീഹ കലകളില്ലാത്തത് കാലു അപ്പോൾ അവർ പറഞ്ഞു അല്ലാന ചിത്തബിൽ ഹക്ക് ഇപ്പൊ നീ ശരിയായ സത്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു സംഗതി ആദ്യം ഒരു പശുക്കുട്ടിനെ പിടിച്ച അർത്ഥാ മതിയായിരുന്നു ഇപ്പൊ ഇവരെന്തായി തന്നെ സാധാരണ പൂജക്കും പ്രതിഷ്ഠക്കോ ഇത്തരം കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ലക്ഷണ മൊത്ത പശുവിനെ ചോദിച്ച് പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ട് ആകേണ്ടി വന്നു ഇപ്പൊ അറക്കേണ്ടി വന്നതോ ശരിക്കും പൂജക്ക് ഉപയോഗിക്കുന്ന പ്രതിഷ്ഠക്ക് ഉപയോഗിക്കുന്ന സാക്ഷാൽ ഒറിജിനൽ നല്ല പശു ആയിപ്പോയി ഈ ചോദ്യം ചോദിച്ച് കുടുങ്ങിയതാ എന്നാണ് ഖുർആനിൽ പറഞ്ഞ തസ്ബലു അന്നസിയായും തുബുദലക്കും തസ്വം ചില കാര്യങ്ങൾ ഇങ്ങനെ വല്ലാതെ ചോദിക്കരുത് ഉത്തരം പറഞ്ഞ് പിന്നെയും കൊടുക്കേണ്ടി വരും നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതോട്ടാ ഇവരങ്ങനെ ചോദിച്ചു ഇവരെ ഒഴിവിന് വേണ്ടി ചോദിച്ചതാ പക്ഷെ അത് അവർക്ക് കുടുക്കായിപ്പോയി അവസാനം അവരുടെ പഴയ ജാഹിലിയത്തിൽ അവര് ബലി അവര് പ്രതിഷ്ഠക്കും അതേപോലെ പൂജക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ലക്ഷണ മൊത്ത പശുവിനെ തന്നെ മൂസ നബി അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു പക്ഷെ ഇപ്പൊ മുസ്ലിമായി അള്ളാഹു മൂസ നബിയുടെ കയ്യിലിരിക്കല്ലേ അങ്ങോട്ട് കറക്കണമെന്നില്ല പക്ഷെ അങ്ങനെ അവസാനം അറുത്തു പക്ഷെ അള്ളാഹു പറയാണ് ഒമാ കാതൂ അങ്ങനെ ചെയ്യാൻ അവർക്ക് ആകുമായിരുന്നില്ല ചെയ്തതാണ് അങ്ങനെ അവർ ചെയ്തതാണ് എന്നിട്ടാണ് ഖുർആൻ പറയുന്നത് പോയി ഖതൽതും നഫ്സൻ നിങ്ങൾ ഒരാളെ കൊന്നുകളഞ്ഞ സന്ദർഭം ഓർക്കുക ഫത്താറത്തും എന്നിട്ട് നിങ്ങൾ തർക്കിച്ചൊഴിഞ്ഞു മാറി ആരാകുന്നത് എന്നാ ആരാകുന്നത് എന്നിട്ട് തർക്കിച്ചൊഴിഞ്ഞു മാറി ഫീഹാദിൽ വല്ലാഹു അല്ലാഹു മുഖരിജുൻ അവൻ പുറത്തു കൊണ്ടുവരും വെളിക്ക് കൊണ്ടുവരുന്നവനാണ് മാക്കുട്ടും തത്തുമോ നിങ്ങൾ മറച്ചു വെക്കുന്നതിനെ ഒരാളെങ്ങൾ കൊന്നു എന്നിട്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ട് തർക്കത്തിലേർപ്പെട്ടു ഞാൻ പറഞ്ഞു ചെയ്യല്ല വല്ലാഹു മുഖരിജോൻ അല്ലാഹു വെളിക്ക് കൊണ്ടുവരുന്നവനാണ് മാക്കുന്തും തക്തുമോ നിങ്ങൾ മറച്ചു വെക്കുന്നതിനെ അങ്ങനെ അപ്പോൾ നാം പറഞ്ഞു ഇളരിപോകു നിങ്ങൾ ആ ജഡത്തെ അടിക്കുക അതിന്റെ ഒരു ഭാഗം കൊണ്ട് കദാലിക യുഹയ്യില്ലാഹുൽ മൗത അല്ലാഹു മരിച്ചവരെ ഇപ്രകാരം ജീവിപ്പിക്കും വയുരീക്കും മായാത്തിഹി ലഅല്ലകും തഅ്ഖിലൂൻ അങ്ങനെ നിങ്ങൾ വയുരീക്കും അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു ആയാത്തിഹി അവന്റെ തെളിവുകളെ ലഅല്ലകും തഅ്ഖിലൂൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി. നിങ്ങൾ ബേജാറാണ്ട് ഈ രണ്ട് അവസാനത്തെ രണ്ടായത്ത് നാളെ ബഷീർ അടുത്ത ദിവസം ബഷീർ മൊഹിയുദ്ദീൻ സാഹിബ് എടുക്കും. ഞാൻ ഈ സംഭവം അതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനുണ്ട് ചേർത്ത് പറഞ്ഞുള്ളൂ. കാരണം ഇത് അവർ പറഞ്ഞില്ലെങ്കിൽ എന്താണ് ഈ പശുവിനെങ്ങനെ അർക്കാൻ പറഞ്ഞെന്തിനാന്ന് മനസ്സിലാവേണ്ടാണ് ഇവിടെ വരെ എത്തിച്ചത്. പിന്നെ അതേസമയം ഇതിന് കൂടുതൽ മനസ്സിലാക്കല്ല പശുവിന്റെ വിവരണങ്ങൾ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ആ പദങ്ങളൊക്കെ ഒന്ന് ഒന്നുകിൽ യൂട്യൂബ് നോക്കിയിട്ട് അല്ലെങ്കിൽ വല്ല തച്ചു നോക്കിയിട്ട് പദങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ പഠിക്കുന്ന ആളുകൾക്ക് നല്ലതാണ്. ആശയം ഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവും. എന്തായാലും ഇൻഷാല്ല നമ്മളെ ക്ലാസ്സുകള് കുറെ കൂടി നിങ്ങള് മറ്റാളുകളെ ചേർത്തുകൊണ്ടേ ഇരിക്കണം. അതേപോലെ യൂട്യൂബ് മറ്റുള്ളവർക്കൊക്കെ ഇട്ടു കൊടുക്കണം. ഖുർആൻ കണ്ട് പ്രചരിക്കട്ടെ, ഖുർആന്റെ സന്ദേശം ആളുകളിലേക്ക് എത്തട്ടെ. ഖുർആനികമായ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ ഉണ്ടായിത്തീരട്ടെ. അതിൻ്റെതായ ഒരു ബർക്കത്തും നിയമത്തൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കണം. ഇതൊക്കെ അള്ളാഹ് കബൂലാക്കാനും സ്വീകരിക്കാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇതിൻ്റെയൊക്കെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും അള്ളാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവെ ഞങ്ങളൊക്കെ ഞാൻ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. പഠിച്ചവനെ നരകശിക്ഷയിൽ നിന്ന് കബറിലെ ശിക്ഷയിൽ നിന്ന് മക്സറിന്റെ അതീഷ്ഠതയിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകണേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പല ആളുകളും. അള്ളാഹുവെ അവരുടെ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകണേ. പലരും രോഗങ്ങൾക്ക് ശിഫ യോജിച്ചിട്ടുണ്ട്. അള്ളാഹുവെ അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കുമാറാകണേ. പഠിച്ചവനെ ഞങ്ങളിൽപ്പെട്ട പലരുടെയും അടുത്ത ആളുകൾ അടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. പഠിച്ചവനെ അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ ഈ ഖുർആൻ പഠനം സ്വാലിഹായ അമലായി റബ്ബേ കബൂൽ ചെയ്യുമാറാകണേ. ഇതുവഴി ഞങ്ങൾക്ക് നരകത്തിൽ നിന്ന് മോചനവും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും വഴിയൊരുക്കി തരുമാറാകണേ. പഠിച്ചവനെ ഈ ഖുർആൻ പഠനം ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണേ. പഠിച്ചവനെ ഈ ഖുർആൻ പഠനം ഞങ്ങൾക്ക് എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാക്കി തീർക്കുമാറാകണേ. രോഗങ്ങൾക്കുള്ള ശിഫയാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ കുടുംബത്തെ ഇണകളെ മാതാപിതാക്കളെ ഞാൻ അനുഗ്രഹിക്കുമാറാകണേ. എല്ലാവരെയും നരകത്തിൽ നിന്ന് അള്ളാഹു നീ കാത്തുരക്ഷിക്കുമാറാകണേ. പഠിച്ചവനെ ജന്നാത്തിൽ ഫിർദൗസിലോ ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകുമാറാകണേ. ഇസ്ലാമിക സമൂഹത്തെ നീ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളെ രാജ്യത്തെ നീ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആനിൽ ഖുലൂബിനാ ളിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഖാബിനാ ദബാഅ വലി ദുനൂബിനാ മുഖ്തിസാബ അനിൽ നാരി മുഖല്ലിസ. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ادخلنا في جنتك النعيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.